2024 ഏപ്രിൽ 7 ഞായർ. ഇന്ന് 1199 മീനം 25. വാർത്തകൾ വായിക്കുന്നത് ജി രവി. ഇസ്രായേൽ അതിക്രമം, പുതിയ വെടിനിർത്തൽ പ്രതീക്ഷ. കൈറോയിൽ ഇന്ന് വീണ്ടും സമാധാന ചർച്ച. ഈജിപ്ത് മധ്യസ്ഥതയിലുള്ള ചർച്ചയ്ക്ക് CIA മേധാവിയും. ഇസ്രായേൽ ഹമാസ് പ്രതിനിധികൾ പങ്കെടുക്കും. ഗാസയിൽ വെടിനിർത്തലിനായി ഈജിപ്തിൻ്റെ മധ്യസ്ഥതയിൽ ഇന്ന് കൈറോയിൽ സമാധാന ചർച്ച നടക്കും. ഇസ്രായേൽ ഹമാസ് പ്രതിനിധി സംഘങ്ങൾ പങ്കെടുക്കും. ഖത്തർ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ താനിയും US ചാരസംഘടനയായ CIA ഡയറക്ടർ ബിൽ ബേൺസും പങ്കെടുക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. 25 മാർച്ച് പാസാക്കിയ UN രക്ഷാസമിതിയുടെ വെടിനിർത്തൽ പ്രമേയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ചർച്ച. സ്ഥിരമായ വെടിനിർത്തൽ, ബന്ദികളുടെ മോചനത്തിന് പകരമായി പലസ്തീൻ തടവുകാരുടെ മോചനം, ഇസ്രായേൽ സേനയുടെ പിന്മാറ്റം എന്നീ ആവശ്യങ്ങൾ ഹമാസ് ആവർത്തിക്കുമെന്നാണ് സൂചന. അതേസമയം തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ നിന്ന് ബന്ദികളിൽ ഒരാളുടെ മൃതദേഹം ഇസ്രായേൽ സൈന്യം കണ്ടെടുത്തു. മോചിപ്പിക്കണമെന്ന് അപേക്ഷിച്ച് 3 മാസം മുൻപ് വീഡിയോ സന്ദേശത്തിൽ പ്രത്യക്ഷപ്പെട്ട കർഷകനായ ഇലാദ് കട്സറുടെ മൃതദേഹമാണ് കിട്ടിയത്. ജനുവരിയിൽ മറവ് ചെയ്ത മൃതദേഹമാണ് കണ്ടെടുത്തതെന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചത്. കട്സർക്കൊപ്പം ബന്ദിയായിരുന്ന അദ്ദേഹത്തിൻ്റെ അമ്മയെ ഹമാസ് നേരത്തെ മോചിപ്പിച്ചിരുന്നു. 250 പേരെയാണ് ഒക്ടോബർ 7 ഹമാസ് ബന്ദികളാക്കിയത്. 129 ബന്ദികൾ കൂടി ഗാസയിലുണ്ടെന്നാണ് ഇസ്രായേലിൻ്റെ കണക്ക്. ഗാസയിലെ യുദ്ധം 6 മാസം പിന്നിടുമ്പോൾ രാജ്യാന്തര തലത്തിൽ ഒറ്റപ്പെട്ട നിലയിലാണ് ഇസ്രായേൽ. രാജ്യത്തിനകത്ത് പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിനെതിരായ വികാരം ആളിക്കത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നെതന്യാഹുവിൻ്റെ രാജി ആവശ്യപ്പെട്ട് ടെല്ലവീവിൽ ആയിരങ്ങളാണ് തെരുവിലിറങ്ങിയത്. സെപ്റ്റംബറിൽ പൊതുതെരഞ്ഞെടുപ്പ് വേണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. ഗാസയിൽ 33,000-ലേറെ പലസ്തീൻകർ കൊല്ലപ്പെട്ടതിന് പുറമെ ജീവകാരുണ്യ പ്രവർത്തകർക്കും ജീവൻ നഷ്ടമായതോടെ പാശ്ചാത്യ ലോകത്തിനും ഇസ്രായേലിന് കൈനിറയെ ആയുധങ്ങൾ നൽകുന്ന അമേരിക്കയ്ക്കും അതൃപ്തിയായി. ഇസ്രായേലുമായുള്ള സഹായ ഏകോപനം UAE താൽക്കാലികമായി നിർത്തിവെച്ചെന്നും റിപ്പോർട്ടുണ്ട്. ഇറാൻ്റെ പിന്തുണയുള്ള ലെബനിലെ ഹിസ്ബുല്ല ഇസ്രായേലിൻ്റെ വടക്കൻ മേഖലയിൽ നടത്തുന്ന ആക്രമണങ്ങൾ തുടരുകയാണ്. യമനിലെ ഹൂതികൾ ചെങ്കടലിലൂടെയുള്ള ചരക്ക് കപ്പലുകളെയും ആക്രമിക്കുന്നുണ്ട്. കഴിഞ്ഞയാഴ്ച ഡമാസ്കസിലെ ഇറാൻ്റെ കോൺസുലേറ്റ് ആക്രമിക്കപ്പെട്ടതോടെ സംഘർഷം മധ്യപൗരസ്ത്യ മേഖലയാകെ പടരുമെന്ന ആശങ്കയും ശക്തമായി. ഒക്ടോബർ 7 ഗാസ ആക്രമിക്കുമ്പോൾ 2 ലക്ഷ്യങ്ങളായിരുന്നു നെതന്യാഹുവിൻ്റെ മുന്നിൽ. ഹമാസിനെ ഇല്ലാതാക്കുക, ബന്ദികളെ സുരക്ഷിതമായി മോചിപ്പിക്കുക. ശക്തി ക്ഷയിച്ചിട്ടുണ്ടാകാമെങ്കിലും ഹമാസ് വീണിട്ടില്ലെന്നതും 100-ലേറെ ബന്ദികൾ മോചനമില്ലാതെ തുടരുന്നതും നെതന്യാഹുവിന് തിരിച്ചടിയാണ്. ഗാസ യുദ്ധം 6 മാസം പിന്നിടുന്നു. ഒക്ടോബർ 7 ആരംഭിച്ച യുദ്ധം ഇന്ന് ഏപ്രിൽ 7. 2023 ഒക്ടോബർ 7 ശേഷം ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാർ ഗാസയിൽ 33,137, വെസ്റ്റ് ബാങ്കിൽ 456. ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേലിൽ ഹമാസ് കടന്നാക്രമണമുണ്ടായത്. അന്ന് കൊല്ലപ്പെട്ടത് 1,200 ഇസ്രായേലുകാർ. ലെബനനിൽ മരണം 345. ഗാസയിൽ കൊല്ലപ്പെട്ട ആരോഗ്യ പ്രവർത്തകർ 484. ഗാസയിൽ കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകർ 95. പലസ്തീനിൽ വെസ്റ്റ് ബാങ്കിൽ 4,750 പേർ കൊല്ലപ്പെട്ടു. ഗാസയിൽ 75,815 പേർ കൊല്ലപ്പെട്ടു. ഗാസയിൽ വീട് നഷ്ടമായ പലസ്തീൻകാരുടെ എണ്ണം 17 ലക്ഷം. തെക്കൻ വടക്കൻ ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ഒഴിപ്പിക്കപ്പെട്ട ഇസ്രായേൽ പൗരന്മാരുടെ എണ്ണം 90,000. 6 മാസമായി വൈദ്യുതി, വെള്ളം വിതരണമില്ല. ലോകബാങ്ക് UN കണക്ക് പ്രകാരം ഗാസയിൽ യുദ്ധം മൂലം അടിസ്ഥാന സൗകര്യ നഷ്ടം ഏകദേശം $18.5 ബില്യൺ. ഇതിൽ 72% നഷ്ടവും വീടുകൾ തകർത്തതുമൂലം. ഗാസയിൽ ആശുപത്രികളാകെ 36 എണ്ണം, ഭാഗികമായെങ്കിലും പ്രവർത്തിക്കുന്നവ 10. 84% ആശുപത്രികളും ആരോഗ്യ സംവിധാനങ്ങളും തകർന്നു. വിദ്യാഭ്യാസ സംവിധാനം പൂർണ്മായി തകർന്നു. ഗാസയിലെ 6.25 ലക്ഷം വിദ്യാർത്ഥികൾക്കും സ്കൂളുകൾ ഇല്ലാതായി. 1-ാം ക്ലാസ് പ്രവേശനത്തിന് 6 വയസ്സ് നിബന്ധന കേരളം നടപ്പാക്കേണ്ടി വരും. PM-ശ്രീയിൽ പദ്ധതിയിൽ പങ്കാളിയാകാൻ കേന്ദ്ര നിബന്ധന അംഗീകരിക്കണം. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലും 1-ാം ക്ലാസ് പ്രവേശനത്തിന് 6 വയസ്സെന്ന നിബന്ധന അടുത്ത വർഷത്തോടെ നടപ്പാക്കേണ്ടി വരും. തിരഞ്ഞെടുത്ത സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള PM-ശ്രീ പദ്ധതിയിൽ പങ്കാളികളാകാൻ 2020 ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കണമെന്ന നിബന്ധന പാലിക്കേണ്ടി വരുന്നതോടെയാണ് ഇത്. ഇക്കാര്യമുൾപ്പെടെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ കേരളം എതിർത്തിരുന്നു. PM-ശ്രീ സ്കൂളുകളാകും കേന്ദ്ര നയത്തിൻ്റെ പൈലറ്റ് സെൻ്ററുകൾ. അടുത്ത അധ്യയന വർഷം തന്നെ പി എം ശ്രീ പദ്ധതിക്കുള്ള ധാരണാപത്രത്തിൽ ഒപ്പിടാമെന്ന് കേരളം കേന്ദ്രത്തെ അറിയിച്ചു. അടുത്ത അധ്യയന വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചതിനാൽ ഈ വർഷം 6 വയസ്സ് നിബന്ധന നടപ്പാക്കാൻ സാധ്യതയില്ല. എന്നാൽ ധാരണ ഒപ്പിട്ട് പദ്ധതി നടപ്പാക്കിയാൽ അടുത്ത വർഷം മുതൽ ഈ നിബന്ധനയും മറ്റു നിബന്ധനകളും നടപ്പാക്കേണ്ടി വരും. പി എം ശ്രീയിൽ ഉൾപ്പെട്ട ഭൂരിപക്ഷ സംസ്ഥാനങ്ങളും കേന്ദ്രനയം നടപ്പാക്കി തുടങ്ങിയതിനാൽ അതിനെ ഇതുവരെ എതിർത്തിരുന്ന കേരളവും തമിഴ്നാടും അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് മാത്രമായി ഇളവിന് സാധ്യതയില്ല. ഇല്ലെങ്കിൽ അതിനും കേന്ദ്രത്തിനെതിരെ നിയമ പോരാട്ടം വേണ്ടിവരും. UGC മാനദണ്ഡം അനുസരിച്ചുള്ള 4 വർഷ ഡിഗ്രി കോഴ്സുകൾ, സ്വകാര്യ വിദേശ സർവകലാശാലകൾക്ക് പ്രോത്സാഹനം തുടങ്ങി ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ മറ്റു നിബന്ധനകളും സംസ്ഥാനത്ത് നടപ്പാക്കേണ്ട സാഹചര്യമാണ് വരുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ വിവിധ പദ്ധതികൾക്ക് കേന്ദ്ര ഫണ്ട് അനിവാര്യമായതിനാലാണ് അത് മുടങ്ങുമെന്ന ഘട്ടത്തിൽ രാഷ്ട്രീയമായ എതിർപ്പ് മാറ്റിവെച്ച് കേന്ദ്ര തീരുമാനത്തിന് വഴങ്ങേണ്ടി വരുന്നത്. PM ശ്രീയിൽ പങ്കാളിയായില്ലെങ്കിൽ സമഗ്രശിക്ഷയുടെ ശേഷിക്കുന്ന വിഹിതം ഉൾപ്പെടെ നൽകില്ലെന്ന കേന്ദ്ര നിലപാടിനെ തുടർന്നാണ് ഇത്. വ്യാജ വാർത്തകളുമായി ചൈന വരുമെന്ന് മൈക്രോസോഫ്റ്റ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ചൈന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി നിർമ്മിക്കുന്ന വ്യാജ ഉള്ളടക്കം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് മൈക്രോസോഫ്റ്റിൻ്റെ മുന്നറിയിപ്പ്. തിരഞ്ഞെടുപ്പ് നടക്കുന്ന US ദക്ഷിണ കൊറിയയിലും സമാന ഇടപെടലിന് സാധ്യതയുണ്ടെന്നാണ് കമ്പനിയുടെ സൈബർ സുരക്ഷാ വിഭാഗമായ മൈക്രോസോഫ്റ്റ് ത്രെറ്റ് അനാലിസിസ് സെൻ്ററിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇത്തരമുള്ളടക്കം തിരഞ്ഞെടുപ്പിനെ ബാധിക്കാനുള്ള സാധ്യത കുറവാണെന്ന് കമ്പനി വിലയിരുത്തി. ജനുവരിയിൽ നടന്ന തായ്വാൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും ചൈന വ്യാജ AI ഉള്ളടക്കം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നുവെന്ന് വെളിപ്പെടുത്തലുകൾ വന്നിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാകാനില്ലെന്ന് ജസ്റ്റിസ് എസ് മണികുമാർ. ഗവർണറെ അറിയിച്ചു കെ ബൈജുനാഥിന് താൽക്കാലിക ചുമതല. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാനില്ലെന്ന് ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ. ഇക്കാര്യം അദ്ദേഹം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ അറിയിച്ചു. പിതാവ് മരിച്ച സാഹചര്യത്തിൽ ചെന്നൈ വിടാൻ സാധിക്കില്ലെന്നാണ് മണികുമാർ അറിയിച്ചത്. സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പരിക്കേറ്റതും കാരണമാണെന്ന് അറിയുന്നു. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. പുതിയ ചെയർമാൻ വരുന്നതുവരെ കമ്മീഷനിലെ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥിന് ചെയർമാൻ്റെ ചുമതല നൽകി ഗവർണർ ഉത്തരവിറക്കി. ആൾക്കൂട്ട കൊലപാതകം, 10 പേർ അറസ്റ്റിൽ. അരുണാചൽ സ്വദേശിയുടെ മരണകാരണം തലച്ചോറിലെ രക്തസ്രാവവും ശ്വാസകോശം തകർന്നതും. ആൾക്കൂട്ടത്തിൻ്റെ മർദ്ദനത്തെ തുടർന്ന് തലച്ചോറിലുണ്ടായ രക്തസ്രാവവും ശ്വാസകോശം തകർന്നതും അരുണാചൽ പ്രദേശ് സ്വദേശി അശോക് ദാസിൻ്റെ മരണത്തിന് കാരണമായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടിയ 10 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി കൊലക്കുറ്റം ഉൾപ്പെടെ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തു. 3 യാത്രികരുമായി സോയിസ് തിരിച്ചെത്തി. 2 വനിതകളുൾപ്പെടെ 3 ബഹിരാകാശ യാത്രികരെയും വഹിച്ച് റഷ്യയുടെ സോയിസ് MS-24 ബഹിരാകാശ വാഹനം കസാഖിസ്ഥാനിലെ പുൽമേട്ടിൽ സുരക്ഷിതമായി ഇറങ്ങി. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ ദൗത്യത്തിനു ശേഷം മടങ്ങിയ റഷ്യയുടെ ഒലക് നോവിത്സ്കി, US ലോറൽ ഒഹാര, ബലാറൂസിൻ്റെ മറീന വസിലോസ്കിയ എന്നിവരാണ് തിരിച്ചെത്തിയത്. പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 12:17 ലാൻഡിംഗ്. 204 ദിവസം ബഹിരാകാശ നിലയത്തിൽ ചെലവിട്ട ശേഷമാണ് നാസയുടെ ലോറൽ ഒഹാര തിരിച്ചെത്തിയത്. ഇക്കഴിഞ്ഞ March 23 മറ്റ് 2 പേരും നിലയത്തിലേക്ക് പുറപ്പെട്ടത്. March 21 നടക്കേണ്ടിയിരുന്ന സോയിസിൻ്റെ വിക്ഷേപണം സാങ്കേതിക തകരാർ മൂലം 2 ദിവസം വൈകിയിരുന്നു. ബഹിരാകാശ നിലയത്തിൻ്റെ പ്രവർത്തനത്തിലും ദൗത്യങ്ങളിലുമുള്ള റഷ്യ US പങ്കാളിത്തം അതീവ താൽപ്പര്യത്തോടെയാണ് രാജ്യാന്തര സമൂഹം കാണുന്നത്. ഉക്രൈനിലെ റഷ്യൻ സൈനിക നടപടിയെച്ചൊല്ലി റഷ്യയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായിരുന്നു. US നിന്നുള്ള 4 പേരും റഷ്യയിൽ നിന്നുള്ള 3 പേരും നിലയത്തിൽ തുടരുന്നുണ്ട്. ശുഭദിനം, നന്ദി.